الحمد لله، الحمد لله وحده، الحمد لله وحده، ثم الحمد لله وحده، والصلاة والسلام على من لا نبي بعده، والحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، لقد جاءت رسل ربنا بالحق، صلوات الله وسلامه على سيدنا محمد وعلى آله وصحبه وسلم. أما بعد، فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. وقال الله سبحانه وتعالى: والذين جاهدوا فينا لنهدينهم سبلنا. وقال تبارك وتعالى: يهدي إليه من ينيب. پیارے بھائی اور دوستو، اللہ پاک نے انسان میں بہت ساری ضرورتیں رکھی ہیں، ہر قدم پر اس کو کوئی نہ کوئی ضرورت، لیکن پوری دنیا کے قیامت تک آنے والے انسانوں کی، تمام انسانوں کی، تاجر ہوں، کاشتکار ہوں، مالدار ہوں، غریب ہوں، مشرق میں ہوں، مغرب میں ہوں، مردوں کی، عورتوں کی، عوام خواہ، تمام انسانوں کی مشترکہ ضرورت جو ہے وہ ہدایت ہے. ہدایت ہے تو سب کچھ ہے، ہدایت نہیں ہے تو کچھ نہیں ہے. اس لیے کہ ہدایت نہ ہونے کا نام گمراہی ہے، اور گمراہی کی سزا ہمیشہ ہمیشہ کی جہنم ہے. اس لیے میری، آپ کی اور پوری دنیا کے تمام انسانوں کی، بے شک پانی، کھانا، ہوا، یہ سب ضرورت ہے، لیکن ہر وقت کھاتے رہنا ضروری نہیں، ہر وقت پانی پیتے رہنا ضروری نہیں، ہر وقت سونا ضروری نہیں، لیکن یہ ہدایت، ہر سانس ہدایت کا ہونا ضروری. کھاتے پیتے کماتے خرچ کرتے، شادی بیاہ، غم خوشی، تندرستی بیماری، جوانی بڑھاپا، آخری سانس تک ہدایت کا ہونا ضروری.
الحمدللہ، نحمدہ ونصلی علی رسولہ النبی الکریم، اما بعد، ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ ചവിട്ടടിയിലും അവന് വ്യത്യസ്ത ആവശ്യങ്ങൾ നേരിടാറുണ്ട്. വ്യത്യസ്ത മേഖലയിലുള്ള മനുഷ്യന്മാർക്ക് വ്യത്യസ്ത ആവശ്യങ്ങളാണ്. അവന് ആഹാരം കഴിക്കണം, വെള്ളം കുടിക്കണം എന്ന് തുടങ്ങി ഒരുപാട് ആവശ്യങ്ങൾ മനുഷ്യർക്കുണ്ട്. ഈ ആവശ്യങ്ങളെല്ലാം മനുഷ്യൻ പൂർത്തിയാക്കേണ്ടതുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നത് അവന്റെ ഹിദായത്താണ്. അത് ഏത് തരത്തിലുള്ള മനുഷ്യനാണെങ്കിലും, കച്ചവടക്കാരനാണെങ്കിലും, കൃഷിക്കാരനാണെങ്കിലും, അവിടെ പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന ആളാണെങ്കിലും, കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന ആളാണെങ്കിലും, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും, എല്ലാവർക്കും ഉള്ള ഏക ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം ഹിദായത്താണ്. കാരണം ഹിദായത്ത് ഇല്ല എങ്കിൽ പിന്നെ അടുത്തത് വഴികേടാണ്. ഹിദായത്തിന് പകരം അവിടെ കടന്നു വരുന്നത് വഴികേടാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശ്വാസനിശ്വാസം ഓരോ സെക്കൻഡിലും അവനെ സംബന്ധിച്ചിടത്തോളം ഹിദായത്ത് അത്യാവശ്യമാണ്. ബാക്കിയുള്ള ആവശ്യങ്ങൾ അങ്ങനെയുള്ള ആവശ്യമല്ല. ഭക്ഷണം കഴിക്കണം, അതിന്റെ അർത്ഥം കഴിച്ചുകൊണ്ടേയിരിക്കണം എന്നില്ല. പാനീയം കുടിക്കണം, അതിന്റെ അർത്ഥം പാനീയം ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കണമെന്നില്ല. ബാക്കിയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഒരു സമയമുണ്ട്, അതിനൊരു എൻഡുണ്ട്. പക്ഷെ ഹിദായത്തിന് അങ്ങനെയല്ല. ഓരോ സെക്കൻഡിലും മനുഷ്യന് ഹിദായത്ത് ആവശ്യമാണ്. ഒരു സെക്കൻഡ് പോലും ഹിദായത്തില്ലാതെ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല.
ഇസിലേ ہدایت کا مانگنا بھی فرض تھا. ایک آدمی ساری عمر کھانا نہ مانگے تو وہ گنہگار نہیں ہوگا, لیکن نماز پڑھ رہا ہے ہدایت نہیں مانگ رہا ہے تو نماز نہیں ہوگی. ہدایت کا مانگنا فرض, ہر حال میں ہدایت کا ہونا ضروری. چلتے پھرتے اٹھتے بیٹھتے اندھیرے میں اجالے میں ہر حال میں. تو اب سمجھنا یہ ہے ہدایت کس کو کہتے ہیں, کہاں سے ملتی ہے, کیسے ملتی ہے. اور جب ہدایت ملتی ہے تو اس کا فائدہ کیا ہوتا ہے.
نمک ہدایت എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലായി. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹിദായത്ത് അള്ളാഹുവിനോട് ആവശ്യപ്പെടൽ ഫർളാണ്. ഹിദായത്ത് ചോദിക്കൽ നിർബന്ധമാണ്. ഒരാൾ ജീവിതകാലം മുഴുവനും എനിക്ക് ഭക്ഷണം തരണമെന്ന് അള്ളാഹുവിനോട് ചോദിച്ചില്ല എങ്കിൽ അവൻ പാപിയൊന്നുമാകില്ല. അതേസമയം ഹിദായത്ത് ചോദിച്ചില്ല എങ്കിൽ, കാരണം നമസ്കാരം അവന് ഫർളാണ്, ആ നമസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്, അതിൽ ഹിദായത്ത് ചോദിച്ചില്ല എങ്കിൽ അവന്റെ നമസ്കാരം തന്നെ ശരിയാകുകയില്ല. ഇപ്പൊ ഹിദായത്ത് ചോദിക്കുക എന്നത് അവന്റെ നിർബന്ധിത ബാധ്യതയാണ്. ഓരോ സെക്കൻഡിലും അവൻ അള്ളാഹു ഹിദായത്ത് കിട്ടണം, ആ ഹിദായത്ത് അവൻ ആവശ്യമാണ്, അതുകൊണ്ട് അത് അള്ളാഹുവിനോട് ചോദിക്കണം. ഇങ്ങനെ എങ്ങനെയാണ് ആ ഹിദായത്ത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്, അത് എങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്, അതുപോലെ തന്നെ ആ ഹിദായത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ ബാധ്യത, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കൽ നമുക്ക് അത്യാവശ്യമായ കാര്യമാണ്.
ഏക ആദ്മിക്കെ പാസ് പൂരി ദുനിയാ ക സോന ചാന്തി റുപ്യ പൈസ ഹുക്കുമത് ദൌലത് സബ് കുഛ് ഹൈ, ഹിദായത് നഹീ ഹൈ തോ വോ നാകാം ഹൈ. ദൂസരെ കെ പാസ് ഖാനേ കോ ലുക്മാ നഹീ ഹൈ, പഹനേ കോ കപ്ഡ നഹീ ഹൈ, രഹനേ കോ മകാൻ നഹീ ഹൈ, لیکن اس کے پاس ہدایت ہے تو وہ کامیاب ہے.
ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്, സ്വർണവും കാശും അങ്ങനെ ഒരുപാട് സമ്പത്തുകൾ അവന്റെ കയ്യിലുണ്ട്. പക്ഷേ അവന്റെ അടുക്കൽ ഹിദായത് ഇല്ല എങ്കിൽ അവൻ വഴികേടിലാണ്, പരാജയതനാണ്. അതേസമയം ഒരു മനുഷ്യൻ അവന് കഴിക്കാൻ ഭക്ഷണം പോലുമില്ല, ഒരു ഉരുള പോലും അവന് കഴിക്കാനില്ല, പക്ഷേ അവനിൽ ഹിദായത്തുണ്ട് എങ്കിൽ അവനാണ് വിജയി, അവൻ വിജയിച്ചവനാണ്.
ഇസിലേ സബ്സേ പെഹലെ സമജ്ന യേ ഹൈ കി ഹിദായത് കിസ്കോ കഹതേ ഹൈ. ഉലമായെ കിരാം നെ കഹാ അൽ ഹിദായത് നൂറുൻ യഖ്ദിഫുഹു അല്ലാഹു ഫീ ഖൽബി ഇംരിഇൻ മൻശാഅ يميز به العبد بين الخبيث والطيب بين الحق والباطل بين ما ينفعه ويضره.
അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഹിദായത്ത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഹിദായത്ത്? ഉലമാക്കൾ പറഞ്ഞു തരുന്നത് ഹിദായത്ത് എന്ന് പറയുന്നത് ഒരു പ്രകാശമാണ്. അത് അല്ലാഹു സുബ്ഹാന തആല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കും. ആ പ്രകാശം കാരണമായി അവൻ സത്യമേതാണ് അസത്യമേതാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കും. ശരി ഏതാണ് തെറ്റേതാണ് നല്ലതേതാണ് കെട്ടതേതാണെന്ന് അവന് മനസ്സിലാക്കാൻ കഴിയും ആ പ്രകാശം കാരണമായി. അങ്ങനെയൊരു പ്രകാശത്തിനാണ് ഹിദായത്ത് എന്ന് പറയുന്നത് എന്ന് ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തരും.
وہ ہدایت جو ہے وہ دلوں کا نور ہے. جیسے آنکھوں کے نور سے آنکھوں کی روشنی سے راستہ دکھتا ہے, یہاں اونچا ہے نیچا ہے کیچڑ ہے کانٹے ہیں سامنے سے سانپ آ رہا ہے یہ سے بہن جا رہی, جیسے چہرے کی آنکھوں سے دکھتا ہے ایسے ہی قرآن کہتا ہے لا تعمل ابصار ولكن تعمل قلوب التي في الصدور. یہ چہرے کی آنکھوں کا اندھاپن اندھاپن نہیں ہے, دل جب اندھے ہو جاتے ہیں تو جیسے نابینا آدمی کو اندھے آدمی کو راستہ نہیں دکھتا، ایسے ہی جس کے دل اندھے ہو جاتے ہیں، حق کیا ہے، باطل کیا ہے، سچ کیا ہے، جھوٹ کیا ہے، نیکی کیا ہے، بدی کیا ہے، اللہ کس سے راضی ہوتے ہیں، کس وہ نظر نہیں آتا.
ഹിദായത്ത് എന്ന് പറയുന്നത് പ്രകാശമാണ്. പ്രകാശം നമുക്കറിയാം മനുഷ്യന്റെ കണ്ണിന്റെ വെളിച്ചം. ആ കണ്ണിന്റെ വെളിച്ചം കൊണ്ട് അവന്റെ മുന്നിലുള്ള വസ്തുക്കൾ അവന് കാണാൻ കഴിയും. അവൻ വഴിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വഴി ഉയർന്ന ഭാഗം ഏതാണ്, താഴ്ന്ന ഭാഗം ഏതാണ്, കുഴിയുണ്ടോ, അല്ലെങ്കിൽ വഴിയിൽ ഉപദ്രവകരമായ വസ്തുക്കളുണ്ടോ, പാമ്പുണ്ടോ, ഇതെല്ലാം അവന് കണ്ണിന്റെ ആ വെളിച്ചം കൊണ്ട് അവന് കാണാൻ കഴിയും. എന്നതുപോലെ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ് ലാ തഅമൽ അബ്സാർ, ഈ കണ്ണുകളുടെ അന്ധതയല്ല യഥാർത്ഥ അന്ധത, മറിച്ച് അന്ധത എന്ന് പറയുന്നത് ഹൃദയത്തിലുള്ള അന്ധതയാണ്. നമ്മുടെ നെഞ്ചിലുള്ള ഹൃദയത്തിലുള്ള അന്ധതയാണ് യഥാർത്ഥ അന്ധത. ഈ ഹൃദയത്തിന് അന്ധത ബാധിക്കുമ്പോൾ മനുഷ്യന് ഹഖ് ഏതാണ്, ബാത്തിൽ ഏതാണെന്ന് തിരിച്ചറിയുകയില്ല, ശരി ഏതാണ്, തെറ്റേതാണ് എന്നവന് തിരിച്ചറിയുകയില്ല, സത്യമേതാണ്, അസത്യമേതാണെന്ന് തിരിച്ചറിയാൻ അവൻ കഴിയില്ല. ഏതുപോലെ കണ്ണ് അന്ധനായ ഒരാൾ, കാഴ്ചയില്ലാത്ത ഒരാൾക്ക് വസ്തുക്കൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ, ഒരു ശരിയായ നേരായ വഴി അവൻ അറിയാത്തതുപോലെ, ഈ ഹൃദയത്തിൽ അന്ധത പിടിച്ച ആൾക്ക് ശരിയും തെറ്റും യാഥാർത്ഥ്യവും അസത്യവും ഇതൊന്നും തിരിച്ചറിയാതായി പോകും. ഇതാണ് യഥാർത്ഥ അന്ധത എന്നത്.
ഇസി തര ജസേ നാബീന ആദ്മി ജിസ്കി ആഖ നഹീ ഹൈ, കഭി ദീവാർ സെ ടക്രാതാ ഹൈ, കഭി പാനി മേ ഗിർതാ ഹൈ, കഭി കാന്ടോ മേ ഫസ്താ ഹൈ, ഇസ്ലിയേ കി ആഖ നഹീ ഹൈ. ഐസേ ഹീ ജബ് ഇൻസാനോ മേ ഹിദായത് നഹീ ഹോതീ തോ ഭായി ഭായി സെ, ബാപ് ഔലാദ് സെ, ശോഹർ ബീവി സെ, مالدار غریبوں سے، دکاندار گاہکوں سے، چھوٹے بڑوں سے، عوام خواص سے، پھر آپس میں انسانوں کی ٹکر ایسی ہوتی ہے کہ دنیا ہی جہنم کدا بن جاتی.
അതുപോലെ നമുക്കറിയാം അന്ധത ബാധിച്ച ആൾക്കാർക്ക് അവർക്ക് കാണാൻ കഴിയില്ല. അവർ ചിലപ്പോഴൊക്കെ മതിലിൽ പോയി തട്ടാറുണ്ട്, ചിലപ്പോൾ വെള്ളത്തിൽ വീഴാറുണ്ട്, ചിലപ്പോൾ വഴിയിലുള്ള മുള്ളുകൾ അവരുടെ കാലിൽ പതിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അന്ധത ബാധിച്ചവർ നേരിടാറുണ്ട്. ഇതുപോലെ ഹൃദയത്തിന്റെ അന്ധത ബാധിച്ചവർ, ഹൃദയത്തിൽ അന്ധതയുള്ളവർ, ഹിദായത്തില്ലാത്തവർ, അവര് പിതാവ് മകനോടും, അതുപോലെ തന്നെ സഹോദരങ്ങൾ പരസ്പരം, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം, മുതിർന്നവരും ചെറിയ കുട്ടികളും പരസ്പരം, അതുപോലെ തന്നെ കച്ചവടക്കാർ, കച്ചവടം സാധനങ്ങൾ വിൽക്കുന്ന ആളും വാങ്ങുന്നയാളും പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി ഈ ദുന്യാവ് തന്നെ അവർക്ക് നരകമായി തീരും. എന്ത് കാരണത്താൽ? ഹൃദയത്തിൽ അവർക്ക് എന്താ ഹിദായത്തില്ലാത്തതിന്റെ പേരിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. ദുന്യാവ് തന്നെ അവർക്ക് നരകമായി
മാറും. زیرو نمبر کا بلب بھی ہوتا ہے، 25 کا، 40 کا، 60 کا، اور پھر بعض مرتبہ تو اتنی روشنی ہوتی ہے کہ رات ہی دن بن جاتا ہے. ایسے جب ایمان اور ہدایت کہ اس میں روز ترقی، اس لیے مولانا الیاس صاحب رحمۃ اللہ علیہ فرماتے تھے کہ میں نے نام نہیں رکھا تبلیغی جماعت، اگر میں نام رکھتا تو میں نام رکھتا تحریک ایمان. اس امت کا ہر آدمی جو کچھ کر رہا ہو، نوکری کر رہا ہے، کارخانہ ہے، مالدار ہے، تاجر ہے، ہر ایک 24 گھنٹے اس کے ایمان میں ترقی ہو رہی ہو، مرتے دم تک وہ ایمان میں ترقی کرے. جیسے لوگ کاروبار میں ترقی چاہتے ہیں، نوکری والے نوکری میں ترقی چاہتے ہیں، حکومت والے وہ اور ترقی چاہتے ہیں، کیونکہ ایسے ایمان والا ہر آن ایمان میں ایسی ترقی کرے کہ اس کا نور بڑھتا جائے اور اس کو اس میں اعمال کا نفع نقصان نظر آنے لگے.
ഹിദായത്ത് പ്രകാശമാണ്. പ്രകാശം നമുക്കറിയാം, ഈ ലൈറ്റ്, ലൈറ്റിന് ഇവിടെ വെളിച്ചമുണ്ട്. ഈ ലൈറ്റ് തന്നെ പല വെളിച്ചത്തിലാണ്, 0 വാൾട്ട് തൊട്ട് തുടങ്ങും, ചിലത് 30 വാൾട്ട്, ചിലത് 40 വാൾട്ട്, ചിലത് 60 വാൾട്ട്. ചില ലൈറ്റുകളുണ്ട്, അത് കത്തിച്ചു കഴിഞ്ഞാൽ രാത്രി തന്നെ പകലാകുന്ന രീതി നമുക്ക് കാണപ്പെടും, അത്രമാത്രം വെളിച്ചമുള്ള ലൈറ്റുകളുണ്ട്. ഇതുപോലെ നമ്മുടെ ഹിദായത്തിന്റെ വെളിച്ചവും ഇതുപോലെ അത് കൂടിക്കൊണ്ടേയിരിക്കണം. ബഹുമാനപ്പെട്ട ഇല്യാസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുമായിരുന്നു, ഈ മഹത്തായ ഈ പരിശ്രമത്തിന് ഞാൻ പേരൊന്നും വെക്കുന്നില്ല, ഇതിന് പ്രത്യേകിച്ച് തബ്ലീഗ് എന്നുള്ള പേരൊന്നും ഇതിന് പരിശ്രമത്തിനില്ല, ഇതിനെങ്ങാനും ഒരു പേര് നിർദ്ദേശിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ ഇതിന് പേര് വെക്കുന്നത് തഹരീഖുൽ ഈമാൻ, ഈമാന്റെ പരിശ്രമം എന്ന പേരാണ് ഞാൻ ഇതിന് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാവർക്കും ആവശ്യമാണ്, അത് ഏത് തട്ടിലുള്ള ആളാണെങ്കിലും ജോലി ചെയ്യുന്ന ആളാണെങ്കിലും എല്ലാ തട്ടിലുള്ള ആൾക്കാർക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈ പരിശ്രമം ആവശ്യമാണ്. ഓരോ ദിവസം കൂടുന്തോറും അവന്റെ ഹിദായത്തിന്റെ ആ പ്രകാശം കൂടിക്കൊണ്ടേയിരിക്കണം. ഏതുപോലെ കച്ചവടക്കാർ അവരുടെ ബിസിനസ്സുകൾക്ക് അഭിവൃദ്ധി വരണം, അത് കൂടുതൽ ഡെവലപ്പാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ ജോലിക്കാർ അവരുടെ ജോലിയിൽ അവർക്ക് സ്ഥാനക്കയറ്റം കിട്ടാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ മേഖലയിലുള്ളവർ അവരുടെ അധികാരത്തിന്റെ അവർക്ക് കൂടുതൽ ഉയർന്ന സ്ഥാനങ്ങൾ കിട്ടാൻ അവർ ആഗ്രഹിക്കുന്നു എന്നതുപോലെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഓരോ ദിവസം കൂടുന്തോറും അവന്റെ ഹിദായത്ത് അത് കൂടിക്കൊണ്ടേയിരിക്കണം, ആ വെളിച്ചം അവന് കൂടിക്കൊണ്ടേയിരിക്കണം. ഏതുവരെ അവന്റെ അമാലുകളിൽ, അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ, അമലുകളിൽ അതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ നുക്സാനുകൾ ദ്രോഹങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരണം.
ഹിദായത് കാ നൂർ ജബ് ദിലോ മേ ഹോതാ ഹൈ തോ ഔലാദ് കോ നസർ ആതാ ഹൈ കി മാ ബാപ് കേ സാഥ് ഹമേ മാ ബാപ് കാ ക്യാ ഹക് ഹൈ ഉൻകേ സാഥ് കൈസാ അദബ് കർനാ ചാഹിയേ. ماں باپ کو نظر آتا ہے اولاد پر کیسے شفقت اور پیار کرنا چاہیے. چھوٹوں کو، بڑوں کو، مالداروں کو، غریبوں کو، ہر ایک کو دوسرے کا نفع نقصان نظر آتا ہے. اسی لیے اللہ پاک نے سارے نبی اور سارے پیغمبر علیہم الصلاۃ والتسلیمات حضرت آدم علیہ السلام سے لے کے محمد الرسول اللہ صلی اللہ علیہ وسلم تک تمام نبی اور تمام پیغمبروں کو اللہ پاک نے ہدایت کی محنت کے لیے بھیجا. یہ ہدایت کیا ہے یہ سمجھے، ہدایت کہاں سے ملتی ہے، یہ مارکیٹوں میں، بازاروں میں، کارخانوں میں، حکومت اس میں نہیں ملتی. ہدایت صرف اور صرف اللہ کے پاس سے ملتی ہے. اسی لیے آپ نے سنا ہوگا بار بار حضور اکرم صلی اللہ علیہ وسلم کے چچا حضرت ابو طالب بہت ساتھ دیا تھا، بہت ساتھ دیا تھا. جب ان کا بالکل آخری وقت تھا تو حضور اکرم صلی اللہ علیہ وسلم کو خیال آیا کہ اس چچا کا بڑا احسان ہے، یہ کم سے کم ہدایت پر مر جائیں تو آخرت کے ہمیشہ کے عذاب سے بچ جائیں. حضور اکرم صلی اللہ علیہ وسلم ان کے پاس آئے، چچا ایک دفعہ میرے کان میں اشہد ان لا الہ الا اللہ، اشہد ان محمد رسول اللہ پڑھ لو، قیامت میں میں گواہ ہو جاؤں. چچا نے کہا اگر لوگوں کا خیال نہ ہوتا کہ لوگ کیا کہیں گے مرنے کے ڈر سے تو میں ضرور تیری آنکھیں ٹھنڈی کرتا، لیکن نہیں کہہ سکے. سب سے بڑی چیز ہدایت ہے، ہدایت کا کلمہ ہے. یہ ہدایت کا نور اندر میں آ جائے، یہ دکانوں میں نہیں بکتا، مارکیٹوں میں نہیں ملتا، کارخانوں میں نہیں بنتا، یہ صرف اس لیے پھر آیتیں نازل ہوئی تھی انک لا تہدی من احبب ولکن اللہ یہدی. پیارے نبی، آپ جتنی آپ کی یہ چاہت، آپ کا یہ چاہنا اور آپ کا آپ کے چچا کے ساتھ کا یہ سارا برتاوا، ہدایت تو آپ نے، ہدایت تو صرف اور صرف میرے قبضے کی ہے، میں جس کو چاہوں گا ہدایت دوں گا، جس کو چاہوں گا نہیں دوں گا.
ബഹുമാനികളെ, ഈ ഹിദായത്ത് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി തന്റെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് അവൻ പഠിക്കും. മാതാപിതാക്കളോടുള്ള കടമകൾ എന്താണ്, ബാധ്യതകൾ എന്താണ് എന്നവൻ പഠിക്കും. അതനുസരിച്ച് അവൻ ചെയ്യും. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ഉള്ളിലേക്ക് ആ ഹിദായത്ത് കടന്നു കഴിഞ്ഞാൽ തന്റെ കൊച്ചു മക്കളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം, തന്റെ മക്കളെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്ന് മാതാപിതാക്കൾ പഠിക്കും. ഇതുപോലെ തന്നെ മുതിർന്നവർ ചെറിയ കുട്ടികളോട്, അതുപോലെ തന്നെ ചെറിയവർ മുതിർന്നവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഈ ഹിദായത്തിലൂടെയാണ് ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് അമ്പിയാക്കൾ ഈ ഭൂമുഖത്തേക്ക് വന്നു. അവരെല്ലാവരും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ എല്ലാ പ്രവാചകന്മാരും ഈ ഹിദായത്തിന്റെ മെഹനത്ത് പരിശ്രമവുമായിട്ടാണ് വന്നത്. ഈ ഹിദായത്തിന്റെ പരിശ്രമം ചെയ്യാൻ വേണ്ടിയാണ് ആ പ്രവാചകന്മാരെല്ലാവരും ഇവിടെ വന്നത്. ഈ ഹിദായത്ത് നമുക്ക് എങ്ങനെ കിട്ടാനാണ്? നമുക്ക് കടകളിലോ കമ്പോളങ്ങളിലോ അല്ലെങ്കിൽ എവിടെങ്കിലുമൊക്കെ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമല്ല ഈ ഹിദായത്ത് എന്നത്. അത് ഹിദായത്ത് അള്ളാഹു തീരുമാനിക്കണം. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നൽകുന്നത്. നമുക്കറിയാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അബൂതാലിബ് തങ്ങളോടൊപ്പം തങ്ങളുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തങ്ങളോടൊപ്പം നിന്നിരുന്ന, തങ്ങളെ ഒരുപാട് സഹായിച്ച ആ വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം മരിക്കാറായ സമയത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലോചിച്ചു, എല്ലാ പ്രതിസന്ധിയിലും കൂടെ നിന്നതാണല്ലോ എന്റെ മൂത്താപ്പ, അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടണമെന്ന ആഗ്രഹത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി പറഞ്ഞു, കലിമത്ത് തൗഹീദ് ആരും കേൾക്കാതെ എന്റെ ചെവിയിൽ മാത്രം ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കത് പറയുന്നതിന് തടസ്സമില്ല, പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ജനങ്ങൾ പറയും അബൂ താലിബ് മരണം ഭയന്ന് മുസ്ലിമായി, മരണത്തെ പേടിച്ചുകൊണ്ട് കലിമ പറഞ്ഞു എന്ന് ജനങ്ങൾ പറയും, അതുകൊണ്ട് ഞാൻ ഇതെനിക്ക് പറയാൻ കഴിയില്ല എന്ന് അബൂ താലിബ് പറയുകയുണ്ടായി. ബഹുമാനികളെ, ആ സമയത്ത് പരിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങി, ഇന്നകല തഹദീ മൻ അഹ്ബബ്ത, നബിയെ താങ്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് താങ്കൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. അള്ളാഹു ആർക്കാണോ ആ ഹിദായത്ത് നിശ്ചയിച്ചിരിക്കുന്നത് അവർക്ക് മാത്രമേ ആ ഹിദായത്ത് കിട്ടുകയുള്ളൂ. അപ്പൊ ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് ഹിദായത്ത്. ഈ ഹിദായത്ത് കിട്ടിയവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. അത് ഏത്, ഈ ഹിദായത്ത് കിട്ടിയത് ആർക്കാണെങ്കിലും അവർക്ക് വിജയിക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഹിദായത്ത് എന്നത്.
ഇത്രയും ബാത് മാലൂം ഹോ ഗൈ കി ഹിദായത്ത് കിസ്കോ കഹതേ ഹൈ ഔർ ഹിദായത്ത് കഹാൻ സേ മിൽതി ഹൈ. ഹിദായത്ത് കേ മിൽനേ കേ ലിയേ ഫിർ അല്ലാഹ് കേ യഹാ ക്യാ ശർത്ത് ഹൈ? ജൈസേ കപ്ഡ ചാഹിയേ തോ കപ്ഡേ കി ദുകാൻ സേ കപ്ഡ മിൽതാ ഹൈ, ജൂത്തേ കി ദുകാൻ സേ ജൂത്താ മിൽതാ ഹൈ, ചശ്മെ വാലേ കേ യഹാ സേ ചശ്മാ മിൽതാ ഹൈ. ഹിദായത്ത് സിർഫ് അല്ലാഹ് കേ കബ്സേ മേ ഹൈ. തോ അല്ലാഹ് കേ യഹാ സേ ഹിദായത്ത് കൈസേ മിൽതി ഹൈ കേ ഉസ്കേ ലിയേ ദോ ചീസേ ഹൈ, യഹ്ദീ ഇലൈഹി മൻ യുനീബ്, والذين جاهدوا فينا لنهدينهم سبلنا. جس بندے اور بندی کے اندر سچی طلب, جیسے آپ نے راستے میں بھیک مانگنے والوں کو دیکھا ہوگا, دے دو دے دو دے دو, بھوکا ہوں پیاسا ہوں دے دو, کبھی بچوں کو رلاتے ہیں کبھی ہاتھ پھیلاتے ہیں کبھی, تو پھر آپ کو رحمت اور جیب میں, اچھا لے بھائی. بندہ یا بندی جب پوری انابت کے ساتھ اپنی محتاجی, اے اللہ میں ہدایت کا محتاج ہوں, مجھے گمراہ ہونے سے بچا, گمراہی کی سزا ہمیشہ کی جہنم ہے, اے اللہ مجھے ہدایت دے دے, اے اللہ مجھے ہدایت دے دے. ایک تو اپنے کو محتاج اور منیب بنا کر اللہ کی جان, دوسرے اس کے ساتھ اللہ نے ہر چیز کو محنت سے جوڑا ہے. زمین سے فائدہ اٹھانا ہو تو کھیتی کی محنت, کارخانے سے فائدہ اٹھانا ہو تو اس کی محنت, دکان سے محنت فائدہ اٹھانا ہو تجارت کی محنت, نوکری سے فائدہ اٹھانا ہو اس کی محنت, ہر چیز کی محنت ہے. اس ہدایت کے لیے یہ دو بنیادیں بتائی، اپنے کو محتاج سمجھ کر اللہ کی جناب میں مانگنا، اور دوسرے ہدایت کی محنت کرنا.
രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ മനസ്സിലാക്കി. എന്താണ് ഹിദായത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ ഹിദായത്ത് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് ഹിദായത്ത് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ആ ഹിദായത്ത് കിട്ടുന്നത് അള്ളാഹു നിന്ന് മാത്രമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കത് എങ്ങനെ ലഭിക്കും? ഈ ഹിദായത്ത് നമുക്ക് എങ്ങനെ ലഭിക്കും? നമുക്കറിയാം, തുണി കിട്ടണമെങ്കിൽ തുണിക്കടയിൽ തുണിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യ വസ്തുക്കൾ, ഏത് സാധനം കിട്ടണമെങ്കിലും അതിൻ്റെതായ കടകളുണ്ട്, അതിൻ്റെതായ ഷോപ്പുകളിൽ പോയാൽ നമുക്ക് ആ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ കഴിയും. ഇതുപോലെ ഹിദായത്ത് അള്ളാഹുവിന്റെ പക്കൽ മാത്രമാണുള്ളത് എന്ന് നമ്മൾക്ക് മനസ്സിലായി. ഇനി അത് എങ്ങനെ നേടിയെടുക്കും? അതിന് രണ്ട് മാർഗങ്ങളാണ് അത് നേടിയെടുക്കാനുള്ളത്. ഒന്നാമത്തെ മാർഗം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, യഹ്ദി ഇലൈഹി മൻ ഉനീബ്. അള്ളാഹുവിന്റെ അടുക്കൽ ആര് മടങ്ങുന്നുവോ, യാചിച്ചു മടങ്ങുന്നുവോ, അവനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഹിദായത്ത് നൽകുന്നത്. അള്ളാഹുവിനോട് നമ്മൾ ഹിദായത്ത് യാചിച്ചു വാങ്ങണം. അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ ഹിദായത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഏതുപോലെ യാചകർ വന്ന് നമ്മളോട് ചോദിക്കും, എന്തെങ്കിലുമൊക്കെ പൈസ തരാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും താന്ന് പറഞ്ഞ് നമ്മളോട് ചോദിക്കും. ചിലരാണെങ്കിൽ കൊച്ചു കുട്ടികളെ കയ്യിൽ എടുത്തുകൊണ്ട് അതിനെ കാണിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ അവരെ ഒന്ന് കാണുമ്പോൾ നമുക്ക് കൊടുക്കാൻ തോന്നുന്ന രീതിയിൽ, നമ്മളുടെ മനസ്സ് അലിയിക്കുന്ന രീതിയിൽ അവർ വന്ന് നമ്മളോട് ചോദിക്കുന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥ കാണുമ്പോൾ അറിയാതെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുത്തുപോകും. എന്നതുപോലെ അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് അങ്ങനെ തന്നെ ചോദിക്കണം, യാചിച്ച് ചോദിക്കണം. ഏത് സമയത്തും നമ്മൾ ചോദിക്കണം, അള്ളാഹ് എനിക്ക് ഹിദായത്ത് തല്ലാ എന്ന് നമ്മൾ യാചകരെ പോലെ അള്ളാഹുവിനോട് ചോദിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മളുടെ മാർഗത്തിൽ, നമ്മളുടെ ദീനിന് വേണ്ടി ആര് പരിശ്രമിക്കുന്നുവോ അവന് നാം ഹിദായത്ത് നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു. നമുക്ക് ദുനിയാവിൽ എല്ലാ കാര്യങ്ങളും കിട്ടണമെങ്കിൽ അതിന്റെ പിറകെ പരിശ്രമമുണ്ട്. ഭൂമിയിൽ നിന്ന് നമുക്ക് വിളവെടുക്കണമെങ്കിൽ അതിന്റെ പിറകെ നല്ലൊരു പരിശ്രമം നമുക്കുണ്ട്. ഫാക്ടറിയിൽ നിന്ന്, കമ്പനിയിൽ നിന്ന് നമുക്ക് നല്ല ലാഭം കിട്ടണമെങ്കിൽ അതിന്റെ പിറകെ നല്ലൊരു പരിശ്രമം നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ദുനിയാവിന്റെ എല്ലാ സംവിധാനങ്ങളും അങ്ങനെയാണ്. ജോലിയാണെങ്കിലും എല്ലാ സംവിധാനത്തിന്റെയും പിറകെ നല്ലൊരു പരിശ്രമം നമുക്ക് ആവശ്യമാണ്. ആ പരിശ്രമം ചെയ്യുമ്പോൾ മാത്രമേ നമുക്കതിന്റെ ഫലം കിട്ടുകയുള്ളൂ. എന്നതുപോലെ ഈ ഹിദായത്ത് കിട്ടാനുള്ള രണ്ടാമത്തെ നിബന്ധനയാണ് അതിന്റെ പിറകിലുള്ള പരിശ്രമം. ആ ദീനിനകത്ത് നമ്മുടെ ദീനിന്റെ പരിശ്രമം നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഹിദായത്ത് കിട്ടുന്നത്. അതാണ് അതിന്റെ രണ്ടാമത്തെ മാർഗമായി പറഞ്ഞു തരുന്നത്.
ഇസിലേ ഹിദായത്ത് കി ദോ ബുനിയാദേ ബത്തലായി. ഏക് മെഹനത്ത് ദാവത്ത്, ഹിദായത്ത് കി ദാവത്ത്, ایمان کی دعوت. اسی لیے تمام نبی اور تمام پیغمبر علیہ الصلوۃ والتسلیمات کا، جیسے میں نے کہا تھا کہ تمام انسانوں کی مشترکہ ضرورت ہدایت ہے، تمام نبی اور تمام پیغمبر علیہ الصلوۃ والتسلیمات کی مشترکہ محنت وہ ایمان کی محنت ہے. سب کا بنیادی کلمہ قولوا لا الہ الا اللہ، قولوا لا الہ الا اللہ. حضرت آدم علیہ السلام سے لے کے حضرت عیسائی بن مریم علیہ السلام اور اخیر میں محمد الرسول اللہ صلی اللہ علیہ وسلم. 40 سال کے بعد جب آپ نے لوگوں کو صفا کے پاس جمع کیا، او قبیلے فلانے قبیلے والو، فلانے والو، تو سب آ جاؤ، اور ذہن بنایا، کسی کو اپنی بات سمجھانے کے لیے ذہن بنانا پڑتا ہے. آپ نے فرمایا، کیا خیال ہے تمہارا میرے بارے میں؟ میں اگر تم سے یوں کہوں کہ اس پہاڑ کے پیچھے بہت بڑا لشکر ہے، تمہیں نظر نہیں آتا، لیکن میں کہتا ہوں کہ اگر صبح ہونے سے پہلے یہاں سے آگے نہ نکل گئے تو وہ تم پر حملہ ہو کرے گا. میری اس بات کو بغیر دیکھے مانو گے؟ سارے مکے والوں نے جتنے وہاں تھے سب نے کہا آپ صادق و امین ہیں, آپ کے بارے میں کبھی جھوٹ کا خیال تک نہیں ہوا. جب یہ کہا تو آپ نے کہا قولوا لا الہ الا اللہ تفلحوا. بس اتنا سننا تھا, بخاری شریف میں ہے, حاشو حیشت الوحوش, رجے جنگل کے بچکے ہوئے گدھے بھاگتے ہیں, جانور بھاگ اس طرح بھاگ گئے. لیکن حضور پاک صلی اللہ علیہ وسلم سراپا رحمت للعالمین, سراپا نور, یہ تو ناسمجھی کی وجہ سے بھاگ رہے ہیں, میں جو کلمہ لے کے آیا ہوں قیامت تک کے لیے تمام انسانوں کی دنیا آخرت کی فلاح و بہبود اور کامیابی اسی میں ہے, اسی میں ہے, اسی میں ہے. یہ ناسمجھ ہیں. جیسے چھوٹا بچہ اس کو کہتے ہیں بیٹا یہاں مت جاؤ تو ناسمجھ میں کرتا ہے, اس کو مت لو اس کو کرو تو بچہ ناسمجھ ہے. ایسے انہوں نے کبھی توحید کی آواز سنی ہی نہیں تھی, ان کے یہاں تو کعبے میں 360, اس لیے وہ بھاگے. لیکن حضور اکرم صلی اللہ علیہ وسلم نے جانے دو, مرنے دو, جانے دو جہنم میں, یہ نہیں کہا, یہ نہیں کہا. بہت پیارے, آپ پھر ان کے پیچھے ان کے خیموں میں, ان کے بازاروں میں, ان کے میلوں میں, ان کے ان سفروں, حج میں, مینا میں, مختلف جگہوں میں ایک ایک کو سمجھاتے. محنت جب اپنی جگہ پوری پہنچ جاتی ہے تو پھر اللہ پاک لیحق الحق ویبطل الباطل ولو کرہ المجرمون. جب محنت اپنی جگہ حق کی پہنچ جاتی ہے تو اللہ پاک دودھ کا دودھ اور پانی کا پانی الگ. حضور پاک صلی اللہ علیہ وسلم 14 سال تک مکہ مکرمہ میں, اور ایک ہی ابوبکر صدیق ابن ابی قحفہ محنت کرتے رہے, مار کھاتے رہے. حضرت بلال کے ساتھ کیا ہوا, حضرت خبیب کے ساتھ کیا ہوا, حضرت خباب کے ساتھ کیا ہوا, سب برداشت کرتے رہے, محنت کرتے رہے, مراد کرے. اللہ نے ان کو دیا اور ان کی برکت سے پھر پورا عرب ایمان میں داخل ہو گیا. قربانیوں سے اللہ پاک ہدایت دیتے ہیں.
بہمانگلے ഈ ഹിദായത്തിന്റെ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് ഹിദായത്തിന്റെ പരിശ്രമം എന്നത്. ഈ ഹിദായത്തിന് വേണ്ടി എങ്ങനെ നമ്മൾ പരിശ്രമിക്കണം, ഈ പരിശ്രമം കൊണ്ട് മാത്രമാണ് നമുക്ക് ഹിദായത്ത് കിട്ടുന്നത്. അമ്പിയാക്കൾ അവർ പരിശ്രമിച്ചതുപോലെ, അമ്പിയാക്കൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ തുടങ്ങി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ ജനതയിൽ വന്ന് അള്ളാഹുവിന്റെ കലിമത്ത് തൗഹീദ്, നിങ്ങൾ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയില്ല, അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് പറയും എന്ന് എല്ലാ പ്രവാചകന്മാരും വന്ന് തങ്ങളുടെ ജനങ്ങളിലിടയിൽ വന്ന് പരിശ്രമിക്കുകയും അത് പറയുകയും അത് ജനങ്ങളോട് പറയാൻ പറയുകയും ചെയ്യും. ഈ രീതിയിൽ നമ്മളും എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. നമ്മുടെ പരിശ്രമവും അങ്ങനെ തന്നെയായിരിക്കണം. ശേഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയുണ്ടായി. തങ്ങൾക്ക് 40 വയസ്സായതിനു ശേഷം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചു. നുബുവത്ത് കിട്ടിയതിനു ശേഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മലയുടെ മുകളിൽ നിന്നുകൊണ്ട് മക്കയിലുണ്ടായിരുന്ന എല്ലാ ജനങ്ങളെയും വിളിച്ചുകൂട്ടി. എല്ലാ ജനങ്ങളെയും വിളിച്ചുകൂട്ടിയതിനു ശേഷം ആദ്യം അവരുടെ മൈൻഡ് സെറ്റ് ശരിയാക്കി, അതായത് അവരുടെ മാനസികമായി അവരെ ഒന്ന് തയ്യാറാക്കുക. നമ്മൾ ദഅവത്തിന്റെ പരിശ്രമം തുടങ്ങുമ്പം, നമ്മൾ ഒരാളോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഒന്ന് മാനസികമായി നമ്മളുടെ വാക്ക് കേൾക്കാൻ അവരെ ഒന്ന് തയ്യാറാക്കേണ്ടതുണ്ട്. അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാനസികമായി തയ്യാറാക്കാൻ വേണ്ടി അവരോട് ചോദിച്ചു, ഈ മലയുടെ പിറകിൽ നിന്ന് ഒരു ശത്രു സംഘം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. ഇത് കേട്ട ആ ജനങ്ങളെല്ലാം ഒന്നടങ്കം അവർ പറഞ്ഞു, താങ്കൾ സാദിക്കും അമീനുമാണ്, താങ്കൾ സത്യസന്ധനും വിശ്വസ്തനുമാണ്, താങ്കൾ അത് പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ അത് വിശ്വസിക്കും, ഞങ്ങൾ ആരും തന്നെ അത് തള്ളിക്കളയില്ല, ഞങ്ങൾ അത് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെയെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറയുകയാണ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം, എങ്കിൽ നിങ്ങൾ വിജയിക്കും എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനങ്ങളോട് പറഞ്ഞു. ബുഖാരിയുടെ ഹദീസിൽ കാണാൻ കഴിയും. ഇത് കേട്ടപാടെ ജനങ്ങളെല്ലാവരും, കാട്ടു മൃഗങ്ങൾ, കാട്ടിലെ കഴുതകളും മറ്റു മൃഗങ്ങളെല്ലാം എങ്ങനെ പാഞ്ഞു പോകുന്നുവോ ആ രീതിയിൽ ജനങ്ങൾ ഇത് കേട്ട് പാഞ്ഞുപോയി. പക്ഷേ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങനെ പോയത് കണ്ട്, അവർ പോയാൽ പോകട്ടെ, അവർക്ക് അല്ലാഹു ഹിദായത്ത് നിശ്ചയിച്ചിട്ടില്ല, അവർക്ക് ഈ സൗഭാഗ്യം അവർക്ക് അല്ലാഹു തീരുമാനിച്ചിട്ടില്ല, ഇത്രയും വിലയുള്ള ഒരു കാര്യം അവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവരെ വിട്ടില്ല. മറിച്ച് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവര് ആ ജനങ്ങൾ പാവമാണ്, അവർക്ക് ആദ്യമായി കേട്ടതാണ്, ഇതുവരെ അതിനെക്കുറിച്ച് അവർക്ക് അറിയില്ല, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രാപ്തിയില്ല, കഅബയുടെ ഉള്ളിൽ പോലും 300 കൂടുതൽ വിഗ്രഹങ്ങളെ വെച്ച് ആരാധിച്ചിരുന്നവരാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹം ആദ്യമായി ഈ കലിമ കേൾക്കുമ്പോൾ അത് സ്വീകരിക്കണമെന്നില്ല. ഏതുപോലെ കൊച്ചു കുട്ടികൾ, അവർക്ക് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് നമ്മൾ വിലക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർ ചെയ്യും. അതെടുക്കരുതെന്ന് പറഞ്ഞാലും ആ കുട്ടി അത് ഇഷ്ടപ്പെട്ടാ പോയി അതെടുക്കും. അത് ചെയ്യരുത് എന്ന് പറഞ്ഞാലും ആ കുട്ടി ചെയ്യും. അത് കാരണം എന്താണ്? കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രാപ്തി ആ കുട്ടിയിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ ഈ ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വില എന്താണെന്ന് അറിയാത്തത് കൊണ്ട് സംഭവിച്ചതാണ് എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി അവരുടെ ഓരോരോ വീടുകളിലും, അവരുടെ കമ്പോളങ്ങളിലും, അവരുടെ റോഡുകളിലും, അവരെവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി ഈ പരിശ്രമത്തെ കുറിച്ച് പറഞ്ഞു, ഈ കലിമത്ത് തൗഹീദിനെ കുറിച്ച് പറഞ്ഞു, മനസ്സിലാക്കി. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ത്യാഗം ചെയ്തു. ഈ ത്യാഗത്തിന്റെ ഉടനീളം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു പോലുള്ള കുറച്ചുപേർ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് അനുഭവിച്ചത്, ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് അനുഭവിച്ചത്. 14 വർഷക്കാലം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഈ കഷ്ടപ്പാടുകളോടുകൂടെ തന്നെ ഈ പ്രബോധനം ചെയ്തുകൊണ്ടേയിരുന്നു. ഈ ഹിദായത്തിന്റെ പരിശ്രമം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 14 വർഷക്കാലം ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു വിഷയത്തിൽ നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നുവോ, പരിശ്രമിച്ച് 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 അതിന്റെ അവസാനം ഒരു സമയമെത്തും. അവിടെ ഹഖ് എന്താണ്? ലിയുഹിഖൽ ഹഖ് വയുബ്തിലൽ ബാത്തിൽ. ഹഖിനെയും ബാത്തിലിനെയും അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല വേർതിരിക്കുന്ന ഒരു സമയമെത്തും. അങ്ങനെ ഒരു സമയം അല്ലാഹു സുബ്ഹാനഹു തആല ഇതിനെ എത്തിച്ചു. പാല് വെള്ളത്തിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ ഹഖിനെയും ബാത്തിലിനെയും അല്ലാഹു സുബ്ഹാനഹു തആല പൂർണ്ണമായും വേർതിരിക്കുന്ന ഒരു സമയം എത്തുന്നത് വരെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ത്യാഗം ചെയ്ത് ഈ ദീനിന്റെ പരിശ്രമം അത് ചെയ്തുകൊണ്ടേയിരുന്നു. 14 വർഷക്കാലം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ആ ത്യാഗം ചെയ്തുകൊണ്ട് തന്നെയിരുന്നു.
ജിത്നാ ജിത്നാ കൽമാ ബൻതാ ഗയാ, ജേസേ ബച്ചാ ജബ് പേദാ ഹോതാ ഹൈ തോ ശുരു മേ ഉസ്കോ ദൂധ് കി സറൂറത്ത്, ജേസേ ബഡ്താ ഹൈ തോ ഫിർ ഖാനാ കി സറൂറത്ത്, ഫിർ ഭൂഖ് ലഗ്തി ഹൈ ഔർ ദുകാൻ ഖോലി തോ ദുകാൻ കേ തഖാസേ, ദുകാൻ ചാഹതി ഹൈ കി യേ ഇസ് വക്ത് ഖോലി ജായേ, ഇസ് വക്ത് ബന്ദ് കി ജായേ, യേ സാമാൻ ജിസ് തരഹ യേ തഖാസേ ഹൈ അബ് ഈമാൻ കേ തഖാസേ ആയേ. ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ, ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഇഖാമത്ത് സ്സലാത്ത് വ ഈതാഇ സകാത്ത് വ സൗമ റമദാൻ വൽ ഹജ്ജ് ബൈത്തുല്ലാഹ്. യേ ജിത്നേ ഫറായിദ് വ അർക്കാൻ ഹൈ യേ ഈമാൻ കേ തഖാസേ ഹൈ. ഭൂഖ് ലഗേ ഔർ ഖാനാ നാ ഖായേ തോ കംസോർ ഹോ ജായേംഗേ, ഔർ ഭൂഖ് ഹോ ഔർ ഖാനാ ഖായേ തോ അച്ഛി താഖത്ത് ബനേഗി. ജബ് ഈമാൻ കാ കൽമാ പഢ് ലിയാ, അബ് യേ ഈമാൻ ചാഹതാ ഹൈ കി ഹർ മോമിൻ 5 വഖ്ത് കി നമാസ് ഫർദ് ജമാഅത്ത് കേ സാത്ത്, റമദാൻ കേ റോസേ അഗർ ഉസ്കേ പാസ് നിശാബ് ഹൈ ജൈസെ ബതായാ ഹൈ ഖുർആൻ നേ ഹദീസ് നേ ഉലമാ നേ, തോ വോ സകാത്ത് ദേഗാ. ഹജ് സാരി ഉമ്ര മേ ഏക് മർതബാ, കി യേ സാരേ ഈമാൻ കേ തഖാസേ ഹൈ. ജൈസെ യേ മെഹനത് ഹോ രഹി ഹൈ, മഖാമീ മെഹനത്, മസ്ജിദ് വാ ജമാഅത് കി മെഹനത് കേ റോസാനാ ഇത്നാ ദേനാ ഹൈ, ഹഫ്തേ മേ 2 ഗശ്ത കർനി ഹൈ, മഹീനേ കേ 3 ദിൻ ദേനേ ഹൈ, ഔർ 4 മഹീനേ ഔർ ചില്ലാ ആനേ വാലേ, യേ ജൈസെ തഖാസേ ഹൈ. സബ്സെ പെഹലെ ഇമാൻ കാ തഖാദ ഹൈ ജിത്നെ അർക്കാന ഇസ്ലാം ഹൈ വോ സാരേ ഇമാൻ കേ തഖാദേ ഹൈ ഔർ വോ സാരേ അല്ലാഹ കാ ഹഖ് ഹൈ നമാസ് അല്ലാഹ കാ ഹഖ് ഹൈ റോസാ രക്ന ബന്ദേ കാ അല്ലാഹ കാ ഹഖ് ഹൈ ഔർ ഉസ്കേ ഹഖ് കാ അദാ കർന ഹൈ ഇസ്ലിയേ ജബ് ഹിജ്രത കർകേ തശ്രീഫ് ലായേ വഹാ ബഹുത് ലഡായിയാ തി आपने एक बुनियादी बात बता दी मन असलह मा बैनहू व बैन अल्लाह असलह अल्लाह मा बैनहू व बैन खल्क़ी और कमा قال अलैहि सलाम जिसने अपना अल्लाह से मामला सही कर लिया फिर अल्लाह खुद इस बंदे का सारी मखलूक के साथ कि अल्लाह के साथ मामला कैसे सही होता है वो पैसों से मकानों से दौलतों से नहीं اللہ کے ہر غیر کو دل کی دنیا سے نکال کر پھینک کوئی کچھ نہیں کسی سے کچھ نہیں ایک اکیلی ذات اللہ کی اسی کے قبضے قدرت جس کا جتنا یہ ایمان بنے گا پھر اللہ جیسے صحابہ کہ پھر شیروں نے ان کی رہبری کی سمندروں نے راستے دیے دشمن ڈر گیا اور بھاگ گیا اللہ کی مدد آئی سب سے پہلی اور بنیادی چیز ایمان ہے اور یہ ایمان محنت چاہتا ہے تمام نبیوں نے کتنی کیسی کیسی تکلیفیں اٹھائی سب نبیوں پر جتنی تکلیفیں اٹھائی وہ ساری اسی ایمان کی وجہ سے اس لیے قرآن نے ہم کو کہا وَإِنَّهُ لَذِكْرُ لَكَ وَلِقَوْمِكَ وَسَوْفَ تُسْأَلُونَ پیارے نبی یہ جتنے واقعات حضرت عیسیٰ حضرت موسیٰ حضرت زکریا حضرت آدم حضرت شیش حضرت شعیب علیہ السلام ان کے راستے میں جو کچھ اور ان کے جو ہم نے واقعات بیان کیے یہ ہم آپ کو یاد دلا رہے ہیں اور آپ کے ماننے والوں کو یاد دلا رہے ہیں قیامت میں پوچھے جائیں گے تم نے اس ایمان کے لیے کیا کیا انہوں نے تو یہ کیا تھا اس لیے صحابہ کرام میں صحابہ کی بات اگر خدا دس زندگیاں دے تو دس کی دس ایمان پر لگا دے یہ صحابہ کی زندگی ہم مصابیح الہدا ہدایت کی روشنی کے چراغ جیسے روشنی میں راستہ دکھتا ہے جو جتنا صحابہ کی زندگی کو دیکھے گا اور ان کو لے کر سامنے چلے گا تو اس کو راستہ دکھے گا وہ ایمان میں اعمال میں نماز میں تقوی توکل اللہ سے محبت میں اللہ کی ناراضگی کے خوف سے خوف میں یہ ترقی کرے گا
ബഹ്മാനികളെ ഈ ഹിദായത്ത് നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നത് ഹിദായത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഹിദായത്ത് ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഏതുപോലെ ഒരു കുഞ്ഞ് ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് പല ആവശ്യങ്ങളുണ്ട് ആഹാരം കഴിക്കണം ആദ്യം ആ കുഞ്ഞിന് പാല് കുടിക്കണം പാല് കുടിച്ച് ആ കുഞ്ഞ് വളർന്നു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞ് ആഹാരം കഴിക്കാൻ പ്രായമാകും ആഹാരം കഴിച്ച് അത് വളർന്ന് വലുതായി അതിന് പിന്നെ കച്ചവടം ചെയ്യേണ്ട സമയമെത്തും അതിന് കടകളെക്കുറിച്ച് മനസ്സിലാക്കണം കച്ചവടത്തെക്കുറിച്ച് മനസ്സിലാക്കണം എന്നതുപോലെ നമ്മുടെ ഈ ഹിദായത്ത് വെറുമൊരു ഹിദായത്ത് മാത്രമല്ല ഈ ഹിദായത്തും നമ്മളോട് തേടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഹിദായത്ത് നമ്മളോട് എന്താണ് തേടുന്നത് ബുനിയൽ ഇസ്ലാമു അലാ ഖംസ് അഞ്ച് കാര്യങ്ങളിലാണ് ഈ ഇസ്ലാം കെട്ടിപ്പടുത്തപ്പെട്ടിരിക്കുന്നത് ഇത് ഘട്ടം ഘട്ടമായി മുസ്ലിമീങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ട് ഹിദായത്ത് കിട്ടിയവർക്ക് ഘട്ടം ഘട്ടമായി അല്ലാഹു സുബ്ഹാനഹു വതാല കൊടുത്തതാണ് നമസ്കാരം അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു തവണ ഹജ്ജ് ചെയ്യുക ഇതെല്ലാം ഈമാന്റെ തഖാസയാണ് ഹിദായത്ത് നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് ഇത് ഘട്ടം ഘട്ടമായിട്ട് ആ ഹിദായത്ത് ആവശ്യപ്പെടുന്നതനുസരിച്ച് അള്ളാഹു സുബഹാന തല ഓരോ അമലുകളും നമ്മുടെ മേൽ എന്ത് ചെയ്തിട്ടുണ്ട് നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ ഹിദായത്തിന്റെ പരിശ്രമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് അങ്ങനെ ഹിജ്റത്ത് ചെയ്ത് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയപ്പോൾ സഹാബാക്കളോട് പറഞ്ഞതാണ് ഹിദായത്തിന്റെ തഖാസ എന്താണ് അത് ചുരുക്കി പറഞ്ഞു മൻ അസ്ലഹ ബൈനഹു വ ബൈനല്ലാഹ് ആര് അള്ളാഹുവിന്റെയും അവന്റെയും ഇടയിലുള്ള മുആമലകൾ ശരിയാക്കുന്നുവോ കാരണം അള്ളാഹുവിന്റെ ഹുക്കൂക്കുകൾ ആരെല്ലാം പൂർത്തിയാക്കുന്നവോ അവന്റെ കാര്യം പരിപൂർണമായി തീരുന്നതാണ് അള്ളാഹു അവന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കുന്നതാണ് അവന്റെ ദുന്യവിയായ എല്ലാ കാര്യങ്ങളും അല്ലാഹു ശരിയാക്കും. നമ്മൾ ഈ അമലുകളെല്ലാം എടുത്തു നോക്കിയാലും നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും എല്ലാ അമലുകളും അത് അല്ലാഹുവിനോടുള്ള മനുഷ്യന്റെ ബാധ്യതകളാണ്, നമ്മളുടെ കടമകളാണ്, നമ്മൾ അല്ലാഹുവിനോട് ചെയ്യേണ്ട കടമകളാണ്. ഈ കടമ മദീനയിൽ വെച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, ആരാ കടമകളെല്ലാം പൂർത്തിയാക്കുന്നുവോ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കും. അങ്ങനെ സഹാബാക്കൾ ഈ കാര്യങ്ങളെല്ലാം അവർക്ക് പൂർത്തിയാക്കിയപ്പോൾ അവരുടെ ദുനിയാവിന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് എളുപ്പമാക്കി. അവർ ഈ ദീനിന്റെ മാർഗത്തിൽ അവർ ചെയ്ത ഓരോരോ ത്യാഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചു. ചില സഹാബാക്കൾക്ക് സമുദ്രം വഴി കാണിച്ചു കൊടുത്ത് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന അവസ്ഥയിലേക്ക് ചില സഹാബാക്കൾ എത്തി. ചില സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം സിംഹം വഴി പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അവരുടെ ദുന്യവിയായ കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല തർത്തീബാക്കി കൊടുത്തു. എന്തുകൊണ്ട്? അവർ അല്ലാഹുവുമായിട്ടുള്ള അവരുടെ ഹുക്കുകൾ, അവരുടെ കടമകൾ അവർ പൂർത്തിയാക്കിയപ്പോൾ. ഈ രീതിയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കടമകൾ പൂർത്തിയാക്കുമ്പോഴാണ് നമ്മൾ ആ പരിപൂർണതയിലേക്ക് എത്തുന്നത്. പരിശുദ്ധ ഖുർആൻ അതാണ് സഹാബാക്കളോടും നബിതങ്ങളോടും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ ഇന്നഹു ലദിക്കുറുൽ ലക്, ഇത് താങ്കൾക്കും അതുപോലെ തന്നെ താങ്കളുടെ സമുദായത്തിനും ഇതൊരു സ്മരണയാണ്. താങ്കൾക്ക് ഈ കാണുന്ന സംഭവങ്ങൾ, പ്രവാചകന്മാരുടെ ത്യാഗങ്ങൾ, പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ത്യാഗങ്ങൾ അവർ ഈ മാർഗത്തിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ത്യാഗങ്ങൾ സഹാബ പ്രവാചകന്മാർ ചെയ്തിട്ടുണ്ട്. ആ പ്രവാചകങ്ങളുടെ ഓരോരോ സംഭവങ്ങൾ നബിയെ താങ്കൾക്കും താങ്കളുടെ സമുദായത്തിനും അത് ഗുണപാഠമാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ഈ സംഭവങ്ങൾ, അവരുടെ ഈ ത്യാഗങ്ങൾ, അവർ ഈ ദീനിന്റെ മാർഗത്തിൽ ചെയ്ത കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും അത് നമുക്ക് ഗുണപാഠമാകണം. അങ്ങനെ സഹാബാക്കൾക്ക് അത് ഏറ്റെടുത്തു. സഹാബാക്കൾ അത് ഗുണപാഠമായി കണ്ടു. അവരവരുടെ ജീവിതം മുഴുവനും ഈ ദീന്റെ മാർഗത്തിൽ അവരെന്ത് ചെയ്തു? കൊടുക്കാൻ തയ്യാറായി.
حالت الاعراب آمنا تمام نبیوں نے پیشن گوئی کی تھی ایک نبی آخر الزمان صادق مصدوق آنے والے ہیں سب کو انتظار تھا 600 سال گزر گئے لوگ جہالت میں اور شرک میں زندگی گزار رہے تھے جب حضور پاک صلی اللہ علیہ وسلم کی تشریف آوری کا اعلان ہوا کہ تشریف لائے گاؤں کے لوگ بھاگے ہوئے آئے آمنا 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 جبریل امین علیہ الصلوۃ والسلام آئے قل لم تؤمنوا ولکن قولوا اسلمنا پیارے نبی ان سے کہہ دیجئے خالی اتنا کہنا ہم ایمان لائے ہم ایمان لائے ابھی ایمان نہیں لائے ہو ایمان کی اصلی جگہ آدمی کا دل ہے اللہ کے علاوہ جو کچھ ہے سارا دل سے نکل جائے ایک اللہ کی عظمت اس کی بڑائی اس وہی سب کچھ اسی سے سب کچھ کوئی کچھ نہیں کسی سے کچھ نہیں اس لیے قرآن نے کہا یعلمون ظاہرا من الحیات الدنیا وهم عن الآخرة وہ آنکھوں سے نظر آتا ہے اسی کو سب کچھ سمجھتے ہیں مولانا یوسف صاحب رحمۃ اللہ علیہ فرماتے تھے جس کو جہاں سے اپنا جو مسئلہ حل ہوتا نظر آئے وہ یوں کہے ہر چیز کی ابتدا مٹی ہے انتہا مٹی ہے مٹی سے کچھ نہیں ہوتا کرنے والی ذات اللہ کی ہے جس نے مٹی سے شکلیں بنائی اور جو ایک دن ساری شکلوں کو مٹی بنائے گا
بہمانگلے ഈ ഹൃദയത്തിൽ നമ്മുടെ ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ സഹാബാക്കളുടെ ഹൃദയത്തിൽ ഉറച്ചതുപോലെ അവരുടെ മുന്നിൽ അല്ലാഹു അല്ലാതെ മറ്റൊന്നുമില്ല. എന്ത് കാര്യവും അത് അല്ലാഹു നിന്ന് മാത്രമാണ് ഉണ്ടാകുന്നത്. എന്ത് ഗുണവും ദോഷവും അത് അല്ലാഹു നിന്ന് മാത്രമാണ് ഉണ്ടാകുന്നത് എന്ന ഒരു അവസ്ഥയിലേക്ക് അവരുടെ ഈമാൻ ഉയരുകയുണ്ടായി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അറബികളായ കുറച്ചു പേര് വന്നുകൊണ്ട് കാലത്തിൽ അറബു ആമന്ന പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അറബികൾ വന്നുകൊണ്ട് പറയുകയാണ് ഞങ്ങളെല്ലാവരും വിശ്വസിച്ചു എന്ന്. കാരണം ഈ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരും അവരെല്ലാവരും നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും പറഞ്ഞതാണ് ഇങ്ങനൊരു പ്രവാചകൻ വരാനുണ്ട്, ഇങ്ങനൊരു പ്രവാചകൻ വരാനുണ്ട് എന്ന്. അപ്പൊ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് കാരണം ജനങ്ങൾ എല്ലാവരും ആ പ്രതീക്ഷയിലായിരുന്നു, ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നൊരു പ്രതീക്ഷയിൽ. 600 കൊല്ലമായി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്നതിന് ശേഷം ഏകദേശം 600 കൊല്ലമായി ജനങ്ങൾ വലാലത്തിലാണ്, വഴികേടിലാണ്, മുഴുവൻ സ്ഥലങ്ങളിലും വഴികേടാണ്. ആ ഒരു സന്ദർഭത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയാണ്. പ്രവാചകന്മാർ മുന്നറിയിപ്പ് തന്നതുപോലെ, പ്രവാചകന്മാർ സന്തോഷ വാർത്ത അറിയിച്ചതുപോലെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയാണ്. കടന്നു വന്നപ്പോൾ ഒരുപാട് പേര് ആദ്യത്തെ പരിത്യാഗവും പരിശ്രമങ്ങൾക്കും ശേഷം കുറച്ച് കഴിഞ്ഞ് ഒരുപാട് പേര് ദീനിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വന്നപ്പോൾ അവരെല്ലാവരും ഖാലത്തില്ല അറാബു ആമന്ന, അറാബികൾ എല്ലാവരും വന്ന് പറയുകയാണ് ഞങ്ങളെല്ലാം വിശ്വസിച്ചു. അപ്പൊ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്, അവരാരും അവരോട് പറയണം, കുല്ലൻ തുമിനു, നിങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല, വലാക്കിൻ ഖൂലു അസ്ലംന, നിങ്ങൾ മുസ്ലിമായി എന്ന് മാത്രമേ പറയാവൂ, മുഅ്മിനായി എന്ന് പറഞ്ഞേക്കരുത്. കാരണം ഈമാൻ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്, ഈമാൻ അത് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ്. ഇസ്ലാം ബാഹ്യമാണ്, ബാഹ്യമായ രൂപങ്ങളിലാണ് ഇസ്ലാം ഉള്ളത്. അപ്പൊ നിങ്ങൾ ബാഹ്യമായ ഒരു പക്ഷേ മുസ്ലിമായി എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്ത് വേണം, ഈമാൻ വരണം. അത് ഹൃദയത്തിന്റെ ഉള്ളിലാണ് ഉണ്ടാകേണ്ടത്. അത് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ബാക്കിയൊന്നും അവന് കാണാൻ കഴിയില്ല, ബാക്കിയുള്ള വസ്തുക്കളിൽ നിന്നും ഒന്നും ഉണ്ടാവില്ല, അള്ളാഹു നിന്ന് മാത്രമാണ് എല്ലാം ഉണ്ടാകുക എന്നുള്ള വിശ്വാസം, ഉറച്ച വിശ്വാസം അവന്റെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. അത് എപ്പോഴാണ്? അത് ഈമാൻ ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ്. ബഹുമാനപ്പെട്ട ഇലിയാസ് റഹ്മത്തുള്ളാഹി തആലയെ പറയുകയാണ്, വസ്തുക്കൾ നോക്കുമ്പോൾ എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാനം എന്താണ്? അത് മണ്ണാണ്. നമ്മൾ എന്തെടുത്തു നോക്കിയാലും അതിന്റെ അടിസ്ഥാനം, അത് അവസാനം ചെന്നെത്തുന്നത് അത് മണ്ണിലാണ്. തുടക്കവും മണ്ണിലാണ്, അതിന്റെ അവസാനവും മണ്ണിലാണ്. അതുകൊണ്ട് വസ്തുക്കൾ കൊണ്ടൊരു കാര്യവും നടക്കില്ല, മറിച്ച് ആ വസ്തുക്കൾ ആ മണ്ണിൽ രൂപം കൊടുത്ത, ആ മണ്ണിൽ നിന്നും രൂപങ്ങൾ കൊടുത്ത് സൃഷ്ടിച്ച അള്ളാഹുവാണ്. ആ അള്ളാഹുവിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഈ ഒരു വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരണം. അപ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മുഅ്മിനായി തീരുന്നത്.
മൗലാനാ യൂസുഫ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി ഫർമാതെ തേ, ഹർ ചീസ് കോ മട്ടി ദേഖ്നാ സീഖോ. ആദ്മി പെഹലെ കിസി ചീസ് കോ ആഖ് സേ ദേഖ്താ ഹൈ, സബാൻ സേ ബോൽതാ ഹൈ, കാൻ സേ സുൻതാ ഹൈ. ജബ് യേ സാരേ റാസ്തേ ബന്ദ് ഹോ ജാതേ ഹൈ സോതേ വഖ്ത്, തോ വോ ജോ കുഛ ദിൻ ഭർ ബോലാ സുനാ ദേഖാ വോ ദിൽ മേ ഉതർതാ ഹൈ. ജബ് ഹർ ചീസ് കോ മട്ടി ബോലേംഗേ, മട്ടി ദേഖേംഗേ, മട്ടി സുനേംഗേ, അല്ലാഹ് കാ ഹർ ഗൈർ മട്ടി ഹേ യേ ദിലോ മേ ഉതരേഗാ അല്ലാഹ് ഹി. ഇസ്ലിയേ ഫർമാതേ തേ, നമാസ് കേ സരിയേ ഖുദ് അപ്നേ ആപ് കോ ഖഡേ ഹോ, മേ മട്ടി ഹൂം. പെഹലേ സജ്ദേ മേ മിൻഹാ ഖലഖ്നാകും, ദൂസരേ സജ്ദേ മേ വഫീഹാ നുഈദുകും. ബീച്ച് കി സിന്ദഗി ബഹുത് തോഡി ഹേ ദോ സജ്ദോ കേ ബീച്ച് കി, ആഖിരത് കി തയ്യാരി കർനി ഹേ. ഇസ്ലിയേ കൽമാ ബനാവ്, നമാസ് ബനാവ്, ഈമാൻ ബനാവ്, അമൽ ബനാവ്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. ഈമാൻ ഔർ അമല സ്വാലിഹ ക്യാ? ജിസ് വഖ്ത് കാ ജോ ഹുക്മ ഹോ അല്ലാഹ് കാ, ജാൻ സേ, മാൽ സേ, കമായി സേ, ഖർച് സേ, ശാദി സേ മുതഅല്ലിഖ്, അല്ലാഹ് കേ ഹുക്മ വാലി സിന്ദഗി പർ അല്ലാഹ് പാക് ഹയാത് തയ്യിബാ ദേംഗേ. മുഫസ്സിരീൻ നെ ലിഖാ ഹൈ കി ഹയാത് തയ്യിബാ ക്യാ ഹൈ? സബ്സേ പെഹലേ ദിലോ കാ സുക്കൂൻ. ദൂസരി ചീസ് ജിസ്കേ പാസ് ജോ അസ്ബാബ് ഹൈ, ഛോട്ടി ദുക്കാൻ ഹൈ, ഥോഡേ പൈസേ ഹൈ, ബഹുത് ബഡി, ജിസ്കേ അല്ലാഹ് ഉസ്മേ ബർക്കത്ത് ദേംഗേ. ഔർ തീസരി ചീസ് ദുആഓ മേ കബൂലിയത് ദേംഗേ. ദുനിയാ വാലോ കേ കാം ദുനിയാ കി ചീസോ സേ ബൻ രഹേ ഹോംഗേ, ഇസ് ഈമാൻ വാലേ കേ കാം അല്ലാഹ് ബനായേംഗേ ഇസ്കി നമാസ് ഔർ ദുആ പർ.
ബഹുമാനപ്പെട്ട യൂസുഫ് അസ്റജി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുമായിരുന്നു, അതുകൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കുകയാണെങ്കിലും വസ്തുക്കളെ മുഴുവനും മണ്ണായി കാണാൻ നമ്മൾ പഠിക്കണം. വസ്തുക്കളെ മുഴുവനും നമ്മളൊരു മണ്ണായി കാണാൻ പഠിക്കണം. എല്ലാ വസ്തുക്കളും മണ്ണാണ്. നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചിന്ത, അവൻ കാണുന്നത്, രാവിലെ അവൻ എഴുന്നേറ്റ് കാണുന്നു, അതുപോലെ തന്നെ അവൻ സംസാരിക്കുന്നു, അതുപോലെ തന്നെ അവൻ കേൾക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം മനുഷ്യന്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതെല്ലാം ചെയ്തതിനു ശേഷം രാത്രി പോയി കിടക്കുമ്പോൾ അവന്റെ ചിന്തയിൽ മുഴുവനും ആ കണ്ടതും കേട്ടതും പറഞ്ഞതുമായ കാര്യങ്ങൾ മാത്രമായിരിക്കും. പക്ഷേ ഒരു മനുഷ്യൻ ഇതിനെ വെള്ളം നിസാരമായി കാണുകയാണ്, ഇതിനെ വെറും മണ്ണായി കണ്ടുകൊണ്ടാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ദുന്യാവ് അവന്റെ ചിന്തയിൽ വരികയില്ല. അവന്റെ ചിന്തയിൽ അള്ളാഹു മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ അള്ളാഹു മാത്രമാണ് അവന്റെ ചിന്തയിൽ വരുന്നതെങ്കിൽ അവൻ അമലെ സാലിഹാത്ത് ചെയ്ത് അള്ളാഹുവിനെ മാത്രം തൃപ്തിപ്പെടുത്തി ജീവിക്കുമ്പോൾ ഫലനുഹിയന്നഹും ഹയാത്തൻ തയ്യിബ, പരിശുദ്ധമായ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകും. അവന് പരിശുദ്ധമായ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവന് നൽകും. മുഫസ്സിരീങ്ങൾ പറഞ്ഞു തരുന്നു എന്താണ് പരിശുദ്ധമായ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധമായ ജീവിതം ഒരു മനുഷ്യന് എങ്ങനെ കിട്ടും? മൂന്ന് കാര്യങ്ങളാണ് പരിശുദ്ധമായ ജീവിതം. ഒന്നാമത്തെ കാര്യം, അവന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടും, ശാന്തി കിട്ടും. ഒരു മനുഷ്യന് ദുനിയാവിൽ കിട്ടാവുന്ന പരിശുദ്ധമായ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണ് ഹൃദയത്തിന് സമാധാനമുണ്ടാകുക എന്നത്. രണ്ടാമത്തെ കാര്യം, അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയൊരു കച്ചവടമാണെങ്കിലും ചെറിയ രീതിയിലുള്ള അധ്വാനമാണ്, പരിശ്രമമാണെങ്കിലും അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യും. അതിൽ അള്ളാഹു അവന് അനുഗ്രഹം ചെയ്തു കൊടുക്കും, അവന്റെ കാര്യങ്ങളെല്ലാം അതിലൂടെ നടന്നു പോകും. മൂന്നാമത്തെ കാര്യം എന്താണ്? അവൻ അള്ളാഹുവിനോട് ചോദിക്കുന്ന ദുആകളെല്ലാം അള്ളാഹു സ്വീകരിക്കും. അവന്റെ ദുആകളെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. ഒരു മനുഷ്യന് ദുനിയാവിൽ ഇതിനപ്പുറം എന്ത് കിട്ടാനാണ്? പക്ഷേ ഒരു മുഅ്മിന്റെ ഹൃദയം അത് വസ്തുക്കളിൽ ഉടക്കാതെ അള്ളാഹുവാണ് എന്റെ കാര്യങ്ങൾ നടത്തുന്നത്, അള്ളാഹുവിൽ മാത്രം അവന്റെ ഹൃദയം കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ദുനിയാവിൽ വിജയിച്ചു. അവന് പരിശുദ്ധമായ ജീവിതം ഈ ദുനിയാവിൽ ലഭിക്കുന്നതാണ്. അത് ഏത് മേഖലയിൽ ജീവിക്കുകയാണെങ്കിലും എല്ലാ കാര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല അവന് സമാധാനം നൽകുന്നതാണ്.
ഇസ്ലിയെ മേരെ ദോസ്തോ ഓർ ബുസുർഗോ, സബ്സെ പെഹ്ലെ മേ ഓർ ഹമാരാ യേ പൂരാ മജ്മാ ഓർ പൂരി ഉമ്മത് ഹമാരി സബ്സെ ബഡി സബ്സെ പെഹ്ലി ഓർ ഹർ വക്ത് കി സറത് വോ ഹിദായത് ഹൈ. ഇസ് ഹിദായത് കെ ലിയേ നബിയോ വാലി മെഹനത് ഹൈ. دکان کے لیے اس کی محنت, زمینوں کے لیے اس کی محنت, ہدایت کے لیے نبیوں والی محنت, اور پھر سارے نبیوں کے سردار محمد الرسول اللہ صلی اللہ علیہ وسلم والی محنت. قولوا لا الہ الا اللہ, لا الہ الا اللہ کو بولنا ہے, سننا ہے, سوچنا ہے, اللہ سے بھیک مانگنی ہے. ہماری سب سے بڑی ضرورت ہدایت, دعا مانگنی ہے. ہدایت کی محنت وہ نبیوں والی محنت ہے. اپنی ذات سے لے کر اپنے گھر سے لے کر, چونکہ حضور پاک صلی اللہ علیہ وسلم کے بعد کوئی نبی نہیں آئے گا. آپ پورے عالم کے لیے تھے, سارے عالم کے انسانوں تک اللہ کا پیغام پہنچے اس کی ذمہ داری ہر ایمان والے پر ہے. جان اپنی, مال اپنا, صلاحیتیں اپنی, اللہ کو راضی کرنے, اپنی آخرت بنانے کے لیے چار چار مہینے, سال سال اس راستے میں نکلنا ہے.
ബഹുമാനികളെ, അതുകൊണ്ട് ആദ്യമായി എനിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഓരോരോ വ്യക്തികൾക്കും ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ഹിദായത്ത് എന്ന് പറഞ്ഞു. എല്ലാവർക്കും ആവശ്യമാണ് ആ ഹിദായത്ത്. ആ ഹിദായത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രവാചകന്മാർ ചെയ്ത പരിശ്രമം തന്നെ നമ്മളും ചെയ്യണം. പ്രവാചകന്മാരുടെ പരിശ്രമം തന്നെ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂൻ എന്ന ആ പരിശ്രമം നമ്മൾ ചെയ്യണം. അങ്ങനെ എല്ലാ പ്രവാചകന്മാരുടെയും നേതാവായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ആ പരിശ്രമം നമ്മൾ എല്ലാവരും ചെയ്യാൻ തയ്യാറാകണം. ആ പരിശ്രമം, നമ്മൾ പ്രവാചകന്മാരുടെ ആ പരിശ്രമത്തിലൂടെയാണ് നമുക്ക് ഹിദായത്ത് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിനോട് നമ്മൾ യാചിക്കണം, എനിക്ക് ഹിദായത്ത് താ അല്ലാ എന്ന് ഓരോരോ സമയത്തും നമ്മൾ അള്ളാഹുവിനോട് യാചിക്കണം. ഈ ഹിദായത്തിന് വേണ്ടി നമ്മൾ യാചിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരാണ് ആ ഹിദായത്തിന്. അതിന് നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ എന്തെല്ലാം രീതിയിൽ നമുക്കതിന് ഏതെല്ലാം നിലയിൽ നമുക്ക് പരിശ്രമിക്കാമോ ആ രീതിയിലെല്ലാം നമ്മൾ പരിശ്രമിക്കണം. അതിനുശേഷം അള്ളാഹുവിനോട് യാചിച്ചുകൊണ്ടേയിരിക്കണം, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം, അള്ളാഹുവിന് എനിക്ക് ഹിദായത്ത് നൽകണം. നമ്മുടെ സമ്പത്ത് ഉപയോഗിച്ച്, നമ്മുടെ ശരീരം, നമ്മുടെ സമയം, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ദീനിന്റെ മാർഗത്തിൽ നമ്മൾ പരിശ്രമിക്കണം. അതുകൊണ്ട് ബഹുമാനികളെ, ഓരോരുത്തരും നിയത്ത് ചെയ്യണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ 4 മാസവും 40 ദിവസവും പുറപ്പെട്ട് ഈ ഈമാന്റെ പരിശ്രമം, ഈ ഹിദായത്തിന്റെ പരിശ്രമം നടത്താൻ വേണ്ടി എല്ലാവരും ഇൻഷാ അള്ളാഹ് നിയത്ത് ചെയ്യണം.
ജബ് ഇസ് ഈമാൻ കീ ഔർ നബിയോ വാലി ഔർ ഹുസൂർ പാക് സല്ലല്ലാഹു അലൈഹി വസല്ലം മെഹനത് കേ ലിയേ തയ്യാർ ഹോ ജായേംഗേ തോ ഹാലാത് ആയേംഗേ. നബിയോ കേ റാസ്തേ മേ ആയേ ഹുസൂർ തോ ജിത്നാ മേ സതായാ ഗയാ ഇത്നാ കോയി നീ സതായാ ഗയാ ലേക്കിൻ ആഖിർകാർ അല്ലാഹ് കീ മദദ് ഇന്നാ ലനൻസുർ റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാതിദ് ദുനിയാ വയൗമ യഖ്മൽ ശഹദ്. അല്ലാഹ് കീ മദദ് ഹഖ് ഹൈ. ജബ് സബർ കരേംഗേ ജമേംഗേ സർദി ഗർമി ഭൂഖ് പ്യാസ് ലോഗോ കേ കഡ്വേ ജുംലേ ബർദാശ്ത് കരേംഗേ അന്ദർ മേ ഈമാൻ കീ താഖത് ബനേഗി ഈമാൻ അഅമാൽ കർവായേഗാ ഈമാൻ കീ റോഷ്നി മേ ഹലാൽ ഹറാം കീ തമീസ് ഹോഗി യേ പാകിസാ സിന്ദഗി ബനേഗി ദുനിയാ കീ സിന്ദഗി ജന്നത് നിഷാൻ ഔർ ഇസ് ഈമാൻ പർ ജോ ജന്നത് ഖുദാ ആഖിറത് മേ ദേംഗേ ദുനിയാ മേ രഹതേ ഹുയേ സോച് നഹീ സകതേ.
നമ്മൾ അള്ളാഹുവിന്റെ ഈ ദീനിന്റെ പരിശ്രമം, ഈ ഹിദായത്തിന്റെ പരിശ്രമം നമ്മൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ, അമ്പിയാക്കളുടെ ഈ പരിശ്രമം നമ്മൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ, സ്വാഭാവികമായിട്ടും പ്രതിസന്ധികൾ നമുക്ക് വരിക തന്നെ ചെയ്യും. അമ്പിയാക്കൾക്ക് വന്നിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ അമ്പിയാക്കൾ നേരിട്ടിട്ടുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിസന്ധികൾ നമുക്ക് വരും. ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഹിദായത്ത് പൂർണ്ണമായി നമുക്ക് ഹിദായത്ത് കിട്ടുന്നത്. അങ്ങനെ ഹിദായത്ത് കിട്ടുമ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, അള്ളാഹു അവന്റെ പ്രവാചകനെയും വല്ലദീന ആമനൂമാ ആ പ്രവാചകനോടൊപ്പം വിശ്വസിച്ചവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും, ആ സഹായം ദുനിയാവിനും കിട്ടും, നാളെ ആഖിറത്തിൽ നമുക്ക് സ്വർഗത്തിലെ സന്തോഷങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൗഭാഗ്യമണയാൻ പറ്റും. ഈ സഹായം അള്ളാഹു നമ്മുടെ ദുനിയാവിന്റെ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കി തരും, ആഖിറത്തിന്റെ കാര്യവും എളുപ്പമാകും. പക്ഷേ പ്രതിസന്ധികൾ ഈ മാർഗത്തിൽ വരിക തന്നെ ചെയ്യും. അതെല്ലാം നമ്മൾ ത്യാഗം ചെയ്ത് മുന്നോട്ട് പരിശ്രമിച്ച് നമ്മൾ മുന്നോട്ടും പോകണം.
ഖുർആന കരീമിനെ ഡങ്കയ്ക്ക് ചോട്ട് കഹദിയാ ഹൈ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഹ്ജത് ലിന്നാസ്. ഹം സിർഫ് ഖാനെ കമാനെ കേ ലിയേ നഹീ ആയേ ഹൈ, ജാനവർ ഭി ഖാതേ തോ ഹൈ ഔർ വോ തോ ബഗൈർ കമായെ ഖാതേ ഹൈ. ഖബർദാർ, ഉഹ്ജത് ലിന്നാസ്, അപ്നി അപ്നാ റാസ്ത സഹി ചൽന, ഈമാൻ അമൽ ആഖിറത്, അല്ലാഹ് കോ രാജി കർന, ആഖിറത് ബനാന, ഔർ അല്ലാഹ് കേ ഹർ ബന്ദേ ബന്ദി കോ സഹി റാസ്ത മിലേ, ഇസ്കേ ലിയേ ജാൻ അപ്നി മാൽ അപ്നാ സലാഹിയത്തേ, ഇസ്കോ പൂരാ മജ്മാ യേ തയ് കരേ ഇസ് സാൽ കേ ഇജ്തിമാ സേ. കോയി കഹതാ ഹൈ ക്യാ കാം കർതേ ഹോ, മേരാ കപ്ഡേ കാ കാം ഹൈ, മേരാ ജൂത്തേ കാ കാം ഹൈ, യേ തോ ജ്രൂറത് ഹൈ, ഇസ്കാ ഇൻകാർ നഹീ. അസൽ ഹമാരാ കാം നബി കാ കാം ഹമാരാ കാം ഹൈ, ഹം ഇസി കേ ലിയേ ദുനിയാ മേ ആയേ ഹൈ. അല്ലാഹ് നേ ഇസ്കേ ഫളാഇൽ ബയാൻ കിയേ ഹൈ. ബാദ് നബിയോ നേ തോ ഹജ്രത് മൂസാ അലൈഹി സലാം നേ ഉമ്മത് മേ ഹോനേ കാ കി ഖ്വാഹിശ് കി തീ, ഔർ ഖിയാമത് മേ യേ ഉമ്മത് ആയേഗി തോ ബാജെ ബോൽ ഉഠേംഗേ ഇൻകി സിന്ദഗിയാ ദേഖ് കർ, അരേ ഇൻകോ തോ നബി ഹോനാ ചാഹിയേ താ, യേ തോ ഐസി ഖുർബാനിയോ കേ സാഥ് പൈദാ കി. ഇസ്ലിയേ മേരേ ദോസ്തോ, സാരാ മജ്മാ നിയത് കരേ ഇസ് കാം കോ അപ്നാ കാം ബനാനാ ഹൈ, ഇസ്കേ ലിയേ അപ്നി ജാനോ മാൽ ലഗാനേ ഹൈ, ഔർ ഹരേക് കോ തയ്യാർ കർനാ ഹൈ.
പരിശുദ്ധ ഖുർആൻ സംശയത്തിനതീതമായി പ്രഖ്യാപിക്കുകയുണ്ടായി, കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഏറ്റവും ഉത്തമ സമുദായമാണ്. ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഈ സമുദായത്തെ വിട്ടിരിക്കുന്നത് തിന്നാനും കുടിക്കാനുമല്ല. അത് മൃഗങ്ങളും ചെയ്യുന്നുണ്ട്, മറ്റുള്ള ജീവികളും ചെയ്യുന്നുണ്ട്. ഒരു അധ്വാനവും ചെയ്യാതെ അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. നിങ്ങളെ അതിനു വേണ്ടിയല്ല ഇറക്കിയിരിക്കുന്നത്, മറിച്ച് സ്വന്തമായി നിങ്ങൾ ഹിദായത്ത് സ്വീകരിക്കുക, അതുപോലെ തന്നെ ആ ഹിദായത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. ജനങ്ങളുടെ ഹിദായത്തിന് വേണ്ടിയാണ് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ ഹിദായത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ ത്യാഗം ചെയ്യേണ്ടത്. നമ്മളുടെ ജോലി അതാണ്. നമ്മുടെ ഉമ്മത്തിന്റെ ജോലി പ്രവാചകന്മാർ ചെയ്ത ജോലിയാണ്. ആ പ്രവാചകന്മാർ ചെയ്ത ത്യാഗമാണ് ഏറ്റവും വലിയ പദവിയാണ് നമുക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് ആകാൻ കിട്ടിയ ഭാഗ്യം എന്നത്. പ്രവാചകന്മാർ പോലും ആഗ്രഹിച്ചിരുന്നു, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പോലും ആഗ്രഹിച്ചിരുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലാകാൻ വേണ്ടി. നാളെ മഹ്ശറയിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് അസൂയ ഉണ്ടാകും. കാരണം നമുക്ക് അഭിമാനമാണ് നമ്മൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായതിന്റെ പേര്. പക്ഷേ എന്താണ് ആ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ കർത്തവ്യം എന്താണ്? ഉഖ്രിജത്തുൽ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പുറപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഈമാന്റെ പരിശ്രമം, നമ്മൾ എത്രത്തോളം പരിശ്രമം ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തി നമ്മൾ കരസ്ഥമാക്കണം. അള്ളാഹുവിന്റെ തൃപ്തി നമ്മൾ ഓരോരുത്തരും കരസ്ഥമാക്കണം. അതിനുവേണ്ടി നമ്മൾ ത്യാഗം ചെയ്യണം. നമ്മുടെ ജോലി അതാണ്. നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് ചെയ്യുന്നത്, അപ്പൊ ചിലർ പറയും ഞാൻ തുണി കച്ചവടമാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കച്ചവടത്തെ കുറിച്ച് പറയും. യഥാർത്ഥത്തിൽ അതൊന്നും നമ്മുടെ ജോലിയല്ല. അതൊക്കെ നമ്മുടെ ദുനിയാവിലെ ആവശ്യങ്ങളാണ്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സംവിധാനങ്ങളാണത്. നമ്മുടെ യഥാർത്ഥ ജോലി അതൊന്നുമല്ല, അത് ദീനിന്റെ പരിശ്രമമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിയായതുകൊണ്ട് നബി തങ്ങളുടെ ജോലിയാണ്, നബി തങ്ങളുടെ ആ ജോലിയെ മുബാറക്കായ ജോലിയാണ് നമ്മുടെ ജോലി. ആ ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും നിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പുറപ്പെട്ട് ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാനും ദീനിന്റെ സേവകരായി ജീവിക്കാൻ നമ്മൾ എല്ലാവരും നിയത്ത് ചെയ്യുന്നു ഇൻഷാ അല്ലാഹ്.
ജൈസേ ബാത്തേ ഹൈ ഐസേ ബാത്തേ ഹൈ പൂരാ മജ്മാ ദിൽ കി സച്ചി നിയത് കേ സാത്ത് ആജ് സേ ഇസ് കാം കോ ഹം അപ്നാ കാം ബനായേംഗേ സബ്സേ പെഹ്ലേ ഖഡേ ഹോ ജാഓ.
ഇരിക്കുന്നവർ അങ്ങനെ തന്നെ ഇരിക്കുക. ഇവിടെയുള്ള എല്ലാവരും നിഷ്കളങ്കമായ നിയത്തോടുകൂടെ ഈ പരിശ്രമം ഞാനിത് എന്റെ പരിശ്രമമാക്കും, ഞാനിത് എന്റെ പരിശ്രമമാണ് എന്ന ബോധ്യത്തോടുകൂടെ എല്ലാ ഈ ഇരിക്കുന്നവരിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് പേര് പറയുന്നു. ഇത് എന്റെ പരിശ്രമമാക്കും എന്ന നിയത്തിൽ ഇതിനുവേണ്ടി തന്നെ ഞാൻ ജീവിക്കും, ഈ ഒരു മാർഗത്തിൽ തന്നെ മരിക്കും എന്ന് നിയത്തി ചെയ്ത് എല്ലാവരും എഴുന്നേക്കും.
ഇബ്തിദാ ഉസ്കി ചാർ മഹീനേ സേ ഹോഗി,
അതിന്റെ തുടക്കം നാല് മാസം കൊണ്ട് തുടങ്ങും ഇൻഷാ അല്ലാഹ്.
സബ് തയ്യാർ ഹോ,
എല്ലാരും തയ്യാറാണോ?
ഇൻഷാ അല്ലാഹ്,
ഇൻഷാ അല്ലാഹ്.